أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين اللهم صل وسلم بارك على رسولك محمد وعلى آل محمد كما صليت وسلم تباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد പ്രിയപ്പെട്ട സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. തുടർച്ചയായ ഒരു രണ്ടാം വെള്ളിയാഴ്ച കൂടി നമുക്ക് ജുമുഅ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വലിയ തീരുമാനമനുസരിച്ച് ഇന്നും നമ്മൾ വീടുകളിൽ ളുഹറാണ് ജമാഅത്തായി നിർവഹിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയെ, വലിയ വിപത്തിനെ വളരെ പെട്ടെന്ന് തന്നെ മറികടക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖാഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് സത്യനിഷേധിയായ ഒരാളോട് സംസാരിക്കുന്ന ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്ന അൻക ഗിതാഅക ഫബസറുക യൗമ ഹദീദ്. അർത്ഥം ഇതാണ്, നാളെ നരകത്തിൽ വീഴാനായി ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ അതിലേക്ക് തള്ളിവിടപ്പെടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന നിമിഷം അള്ളാഹു അയാളോട് പറയുന്ന വാക്കാണ്, നീ ഇതിനെ സംബന്ധിച്ചെല്ലാം വളരെ അശ്രദ്ധനായിരുന്നു. ഫകശഫ്ന അൻക ഗിതാഅക, പക്ഷെ ഇന്ന് ആ അശ്രദ്ധയുടെ എല്ലാ മൂടുപടലങ്ങളും എല്ലാ ആവരണങ്ങളും നീങ്ങിയിരിക്കുന്നു. ഫബസറുക്കൽ യൗമ ഹദീദ്, ഇന്ന് നിന്റെ കാഴ്ചയ്ക്ക് നല്ല മൂർച്ചയുണ്ട് എന്നാണ്. അതായത് തിക്തമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ, ജീവിത പരിണതികളെ അഭിമുഖീകരിക്കുക, ഐഹിക ജീവിതത്തിലാണ് എങ്കിൽ പോലും അത് ബോധ്യപ്പെട്ടു വരിക, പരലോകത്താണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനോട് പറയുന്നത്. വേറൊരു ആയത്തിൽ നമുക്കേവർക്കും പരിചയമുള്ള സൂറത്തു തക്കാസുറിന് അവസാനമുള്ള ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ. നിങ്ങൾ കാണും, നിങ്ങൾ ചിലത് മനസ്സിലാക്കും, ഐനുൽ യഖീൻ. തൊട്ടു മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമുൽ യഖീൻ എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ അറിയുക തന്നെ ചെയ്യും, പക്ഷേ നിങ്ങൾ കണ്ടറിയുന്നത് വേറൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒരുപക്ഷെ പരലോകത്തിലേക്കൊന്നും പോകാതെ ഇപ്പോൾ നമ്മൾ കണ്ടറിയുന്നത് നമ്മൾ ഇതുവരെ പരിചയിച്ചറിഞ്ഞ പല യാഥാർത്ഥ്യങ്ങളിൽ നിന്നും അപ്പുറമുള്ള, നമുക്ക് കരുതാവുന്നതിലപ്പുറമുള്ള ഒരു വസ്തുതയാണ്. ലോകത്തെ 170 രാജ്യങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങാനാകാത്ത വിധം അടച്ചിടപ്പെടുമെന്ന്, പള്ളികളിലേക്കുള്ള പ്രവേശനം നിലക്കപ്പെടുമെന്ന്, നമുക്കെല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി നിൽക്കേണ്ടി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച്, ഈ ആയത്തിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ഒരു കഥ പറയുന്ന വളരെ രസകരമായ എന്നാൽ വളരെ ചിന്താവഹമായ ഒരു കഥയാണ്. ഒരു ഗ്രാമീണനായ ഒരു അറബി ഒരു രാജാവിനെ കാണാൻ പോകുന്ന കഥയാണ്. ആ രാജാവ് ബാഗ്ദാദിലെ രാജാവാണ്. രാജാവിനെ കാണാൻ പോകുന്ന സമയത്ത് ഈ ഗ്രാമീണൻ എന്തെങ്കിലും ഒരു സമ്മാനം കൊണ്ടുപോകണം, കൂടെ കരുതണം എന്ന് കരുതുന്നു. അങ്ങനെ അയാൾ ആലോചിക്കുന്നു, എന്താണ് ഞാൻ രാജാവിന് വിലപ്പെട്ട സമ്മാനമായി കൊണ്ടുപോവുക. അങ്ങനെ ആലോചിച്ച് അയാൾ മനസ്സിലാക്കുന്നു, ഭൂമിയിലെ ഏറ്റവും വിലപ്പെട്ട സംഗതി കൊണ്ടുപോകും. അങ്ങനെ അയാൾ മനസ്സിലാക്കുന്നു, ജീവിതത്തിന് ഏറ്റവും വിലപ്പെട്ടത്, ഏറ്റവും ആവശ്യവുമായത് വെള്ളമാണ്. ആ വെള്ളത്തിൽ തന്നെ ഏറ്റവും ശുദ്ധമായത് മഴവെള്ളമാണ്. അങ്ങനെ മഴവെള്ളം ശേഖരിക്കാൻ വേണ്ടി അയാൾ തീരുമാനിക്കുന്നു. മഴവെള്ളം മരുഭൂമിയിൽ ഏതോ ഒരു കുഴിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ഒരു ഭാഗത്ത് നിന്ന്, ഒരു താഴ്വാരയിൽ നിന്ന് അയാൾ വെള്ളം ശേഖരിക്കുന്നു. അനേക കാലം യാത്ര ചെയ്ത് ബഗ്ദാദിലുള്ള രാജാവിൻ്റെ മുന്നിലെത്തുന്നു. തൻ്റെ കയ്യിലുള്ള കുപ്പിയുടെ മൂടി തുറന്ന് രാജാവിന് എൻ്റെ ഏറ്റവും വിലപ്പെട്ട സമ്മാനമായി ഇയാൾ മഴവെള്ളം സമ്മാനമായി കൊടുക്കുന്നു. രാജാവ് അയാളെക്കുറിച്ച് തിരിച്ച് കമൻ്റൊന്നും പറയുന്നില്ല. രാജാവിന് ഇയാളുടെ ചെയ്തിയിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നുന്നില്ല. മറിച്ച് രാജാവ് ചെയ്യുന്നത് രാജകൊട്ടാരത്തിലെ ഒരു ഭൃത്യനെ, ഒരു പരിചാരകനെ വിളിച്ച് ഈ ഗ്രാമീണനായ അറബിയെ ദജ്ലയും ഫുറാത്തും, അതായത് ഇറാഖിലെ പ്രസിദ്ധമായ യൂഫ്രട്ടീസും ടൈഗ്രീസും കാണാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ്. ഈ കഥയുടെ സാരം ഇതാണ്: ഒരാൾ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതെന്ന് കരുതുന്ന ഒരു സംഗതി, എന്നാൽ ആർക്കാണോ അത് വിലപ്പെട്ടതായി സമ്മാനിക്കുന്നത്, അയാൾ ദജ്ലയെയും ഫുറാത്തിനെയും, അതായത് യൂഫ്രട്ടീസും ടൈഗ്രീസും പോലുള്ള നാട്ടിലൊഴുകുന്ന നദി, അതിനെക്കുറിച്ച് പോലുമുള്ള അജ്ഞതയുള്ള ഒരാളാണ് ഗ്രാമീണനായ ഈ അറബി. ഇയാളുടെ ഈ അജ്ഞതയാണ് ഈ കഥയിലൂടെ ഏതൊരാൾക്ക് മുന്നിൽ തൻ്റെ ഏറ്റവും വലിയ സമ്മാനമായി സമർപ്പിക്കപ്പെടുമെന്ന് കരുതുന്നു, അതിലെ ഒരു നിസ്സാരതയാണ് യഥാർത്ഥത്തിൽ ഈ കഥ പ്രതിഫലിക്കുന്നത്, അതല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മൾ ഈ ഗ്രാമീണനായ അറബിയുടെ അവസ്ഥയിലാണ്. കയ്യിലുള്ള കുപ്പി, ആ കുപ്പിയിൽ എന്ത് നിറക്കാൻ പറ്റും? വെള്ളമാണോ നിറക്കേണ്ടത്, മണ്ണാണോ നിറക്കേണ്ടത്, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അവശേഷിച്ചിരിക്കുന്ന വിലപ്പെട്ട സമയത്തിൽ എന്താണ് നമ്മൾ ശേഖരിക്കേണ്ടത്? ഒരു കുപ്പിയെ നിറയ്ക്കാൻ നമുക്ക് വകുപ്പുള്ളൂ, പക്ഷെ എന്തുകൊണ്ട് പോകണം? എന്താണ് കാണിക്കയായി, സമ്മാനമായി നമ്മൾ നമ്മളുടെ വിലപ്പെട്ട രാജാധിരാജൻ അള്ളാഹുവിന് സമ്മാനമായി കൊണ്ടുപോകേണ്ടത്? ഇത് തീർച്ചയായും വളരെ വലിയ അശ്രദ്ധയുടെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ ഗ്രാമീണനായ അറബിയുടെ കയ്യിൽ തനിക്ക് വിലപ്പെട്ടതെന്ന് താൻ മനസ്സിലാക്കി, എന്നാൽ വിലപ്പെട്ടത് എന്തൊക്കെയോ ഭൂമിയിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കർമ്മങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരും. അത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് എന്ന് നിങ്ങൾ ഓതിയിട്ടുണ്ടാകും. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്: കുൽ ഹൽ നുനബ്ബി ഉക്കും ബിൽ അഖ്സരീന മാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ. ഏറ്റവും നഷ്ടകരമായി പണിയെടുത്ത ആളുകൾ, ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്, അതിനപ്പുറം അതിൽ ഒരു വിമർശനത്തിനും അതല്ലെങ്കിൽ അതിൽ ഇനി അതിൽ ഒരു അഡീഷനോ ഡെലീഷനോ മോഡിഫിക്കേഷനോ അതിൽ ഇനി ഒരു ഒരു വർത്തമാനത്തിനും സ്കോപ്പില്ല, അങ്ങനെ കരുതി പണിയെടുക്കുന്നവർ, ഹൽ നുനബ്ബി ഉക്കും ബിൽ അഖ്സരീന, ഏറ്റവും നഷ്ടകരമായി പണിയെടുത്തവരായിരിക്കും. അല്ലദീന ളല്ല സഅയുഹു ഫിൽ ഹയാത്തി ദുനിയ, അവർ പണിയെടുത്തതെല്ലാം വഴിപിഴച്ചു പോയിരിക്കുന്നു. വഹും യഹ്സബൂന, പക്ഷെ അവർ കരുതുന്നത് അന്നഹും യുഹ്സിനൂന സുൻ, നല്ല തന്നെയാണ് ചെയ്യുന്നത് എന്നാണ്. ഇത് നമ്മളെ സംബന്ധിച്ച് അത് വ്യക്തിനിഷ്ഠമായി, സാമൂഹികമായി, സംഘടനാപരമായി, ലോകതലത്തിൽ, ദേശീയാടിസ്ഥാനത്തിലൊക്കെ നമുക്ക് വലിയ ചിന്തക്ക് വകുപ്പ് നൽകുന്ന ഒന്നാണ് എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു യാഥാർത്ഥ്യം, അള്ളാഹുവിന് മുന്നിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇത്തരം ഓരോ വ്യക്തികളുടെയും കൂട്ടം, അതാണ് സമൂഹം എന്ന് പറയുന്നത്. ആ സമൂഹത്തിൻ്റെ വലിയ ഈ ഭൂഖണ്ഡ തുരുത്തുകളിൽ, നമ്മളതിനെ ലോകമെന്ന് പറയുന്നു, അതല്ലെങ്കിൽ പ്രപഞ്ചമെന്ന് പറയുന്നു, ഇവയൊക്കെ അള്ളാഹുവിന് മുന്നിലേക്ക് എത്തിച്ചേരാനുള്ളതാണ്. കുല്ലു ഷൈഇൻ ഹാലിക്കുനില്ല വജുഹു, അള്ളാഹുവിൻ്റെ ആ അസ്തിത്വമൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം നശിക്കാനുള്ളതാണ്. അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാത്തിലു വ കുല്ലു നഈമില്ല മഹാലത്ത സാഇലു, എല്ലാം തീർന്നു പോകാനുള്ളതും നീങ്ങിപ്പോകാനുള്ളതുമാണ്. നമ്മൾ രണ്ട് പ്രളയത്തെ അതിജീവിച്ചു എന്ന് നമ്മൾ പറയും, നിപ്പയെ അതിജീവിച്ചു എന്ന് നമ്മൾ പറയും, കൊറോണ കാലത്തെ അതിജീവിക്കുമെന്ന് നമ്മൾ പറയും. കൊറോണ കാലം കഴിഞ്ഞുള്ള ലോകാവസ്ഥയെക്കുറിച്ച് ഇപ്പോഴും പോസ്റ്റ് കോവിഡിറ്റി പോലെയുള്ള കോവിഡാനന്തര ലോകത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ അവസാനത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് നമ്മൾ. മനുഷ്യന് ചിറകെട്ടി തടുക്കാൻ സാധിക്കാത്ത, മനുഷ്യന് ഒരിക്കലും തൻ്റെ ഭാഗധേയത്തിൻ്റെ ഭാഗമായി ഒരിക്കലും നിർണയിക്കാൻ സാധിക്കാത്ത ഒരു അനിവാര്യമായ പതനം ഈ ലോകത്തിനുണ്ട്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹ വ ഖാല അൽ ഇൻസാനു മാലഹ, എന്താണ് ഭൂമിക്ക് പറ്റിയതെന്ന് മനുഷ്യൻ ചോദിക്കുന്നതാണ്. അതായത് ഭൂമിയുടെ വ്യത്യസ്തമായ വിശുദ്ധ ഖുർആൻ സൂറത്തു അമ്മജുസിലെ എല്ലാ സൂറത്തുകളും, ആ 10-32 സൂറത്തുകൾ മുഴുവൻ നമ്മൾ കണ്ണോടിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ തിക്തമായ യാഥാർത്ഥ്യങ്ങളാണ്. അതായത് നമ്മൾ എന്ന വ്യക്തി തീരുന്നു, നമ്മൾ എന്ന ഈ സമൂഹം തീരുന്നു, നമ്മൾ വസിക്കുന്ന ഈ ലോകം തീരുന്നു. ഇതിനെ യഖീനോടുകൂടി മനസ്സിലേക്ക് ഉൾക്കൊള്ളാനും വലിയ രീതിയിൽ ആ തയ്യാറെടുപ്പുകൾ നടത്താനുമാണ് നമുക്ക് സാധിക്കേണ്ടത്. ഇമാം ഹസനുൽ ബസരിയുമായി ബന്ധപ്പെടുത്തിയ ഒരു കൊട്ടേഷൻ, അദ്ദേഹത്തിൻ്റെതായി പറയപ്പെടുന്ന ഒരു ഉദ്ധരണി മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അലിം തു അന്ന ജിസഖി ലാ യഅക്കുലുഹു ഗൈരി ഫത്തുമ അന്നത്ത് ബിഹി നഫ്സി. അലിം തു അന്ന റിസഖി ലാ യഅക്കുലുഹു ഗൈരി, ഞാൻ മനസ്സിലാക്കി അന്ന റിസഖി എൻ്റെ റിസഖ്, ലാ യഅക്കുലുഹു ഗൈരി, എൻ്റെ റിസഖ് ഞാനല്ലാതെ മറ്റാരും തിന്നൂല. ഈ ലോകത്തൊരു നെന്മണിയുടെ മേലെ എൻ്റെ പേരെഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാതെ ഞാൻ മരിക്കില്ല. എനിക്ക് എൻ്റെ പേരെഴുതി വെക്കാത്ത ഒരു പതിര്, ഒരു നെല്ല് അതെൻ്റെ വായിലേക്ക് ഇറക്കുക സാധ്യവുമല്ല. ഫത്തുമ അന്നത്ത് ബിഹി നഫ്സി, ഇത് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് സമാധാനം ഉണ്ടായത്. എന്താകും നാളെ, എന്തായിത്തീരും ഭാവി, എൻ്റെ മക്കളുടെ ജീവിതാവസ്ഥ എന്താണ്, എന്തായിത്തീരും നാളത്തെ ഈ നമ്മളുടെ സാമ്പത്തികാവസ്ഥ എന്നുള്ളതിനെക്കുറിച്ച് അങ്ങേയറ്റം ആകുലപ്പെടുന്നവർക്ക് തീർച്ചയായും നാളെ വന്നാൽ അതിനെ സധൈര്യം അഭിമുഖീകരിക്കുന്നതോടൊപ്പം നാളെ അങ്ങനെ ഒന്നില്ലെങ്കിൽ നമുക്ക് ഫത്തുമ അന്നത്ത് ബിഹി നഫ്സി, അതിൽ സംതൃപ്തി കണ്ടെത്താൻ, അതിൽ സമാധാനം കണ്ടെത്താൻ ഈ അറിവാണ് ഉപകാരപ്പെടുക. എൻ്റെ റിസ്ക് മറ്റൊരാൾ കഴിക്കുന്നതേ അല്ല. മറ്റൊന്ന്, അതുകൊണ്ട് തന്നെ എൻ്റെ മേൽ വരുന്ന ഒന്ന്, ഹസനുൽ ബസ്രി പറയുന്നു, അലിം തു അന്ന അമലി ലാ യഖുമു ബിഹി ഗൈരി, ഞാൻ അറിഞ്ഞു അന്ന അമലിയെ, ഞാൻ ചെയ്യേണ്ടുന്നൊരു പണിയുണ്ട് ഭൂമിയിൽ. നമ്മളൊക്കെ വ്യത്യസ്തരായ ആളുകളാണ്, നമ്മൾ വ്യത്യസ്തരായ ഉമ്മക്കും ബാപ്പക്കും വ്യത്യസ്തരായ മക്കളായി ജനിച്ചവരാണ്. ആളും പെണ്ണുമായി വ്യത്യസ്തരായി തന്നെ ഈ ലോകത്ത് നിലകൊള്ളുന്നവരാണ്. എന്തുകൊണ്ടാണ് വ്യത്യസ്തരായതെന്ന് ചോദിച്ചാൽ, വ്യത്യസ്തമായ പണികൾ ചെയ്യാൻ വേണ്ടി ഈ ലോകത്ത് അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഒരറിവ്, എനിക്ക് അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു പണി, ലായ കൂമു ബിഹി ഗൈരി, മറ്റൊരാൾ ചെയ്യാനില്ല. അതുകൊണ്ട് ഫസ്തഖലത്ത് ബിഹി നഫ്സി, ഞാൻ പണിയെടുക്കാൻ തുടങ്ങി. എനിക്ക് ചെയ്യേണ്ട പണി ഞാൻ തന്നെ ചെയ്യണം. അതിൽ യാതൊരുവിധ അമാന്തമോ ഒരു കാലതാമസമോ ഞാൻ വെച്ച് പുലർത്തുന്നതല്ല എന്നുള്ളതാണ് ഇമാം ഹസൻ ബസ്രി അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. മറ്റൊന്ന്, അദ്ദേഹം പറയുന്നു, അലിം തു, ഞാൻ അറിഞ്ഞു, അന്നല്ലാഹു യറാനി, അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഫസ്തഹ്യൈതു യറാനി ആസിയൻ, അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്നെ തെറ്റുകാരനായി കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ലജ്ജയുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ എല്ലാത്തിൻ്റെയും സൂക്ഷ്മമായ നിരീക്ഷണത്തിലാണ്. ആരുമായി ഇടപഴകി, എവിടേക്കാണ് കൈ പോയത്, ആരുമായിട്ടാണ് കൈ കൊടുത്തത്, കൈ കഴുകിയോ, അതല്ലെങ്കിൽ എവിടെയാണ് നമ്മളുടെ ഗതിവിഗതികൾ, എങ്ങോട്ടാണ് പോയത്, സ്ഥാനചലനങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ധാരണയുള്ള ഒരു ആരോഗ്യ കേന്ദ്രീകൃതമായ നമ്മുടെ ഒരു സൂക്ഷ്മതയുണ്ട്. ഇത് ജീവിത കേന്ദ്രീകൃതമായി ഭവിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. നിങ്ങളെ സദാസമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾക്കുമേൽ വന്നു കയറാനിരിക്കുന്ന ഒരു വൈറസിനേക്കാൾ കൂടുതൽ നിങ്ങളെ സദാ സസൂക്ഷ്മം നിങ്ങളുടെ കൂടെയുള്ള ഒരു പടച്ചറബിനോട് നിങ്ങൾക്കൊരു കൂറുണ്ട്. അതുകൊണ്ട് ഫസ്തഹ്യൈതു യറാനി ആസിയൻ, ആ അള്ളാഹു നിന്നെ നോക്കിക്കൊണ്ടിരിക്കെ, എന്നെ നോക്കിക്കൊണ്ടിരിക്കെ, ഞാനും നീയും തെറ്റുകാരനാകുന്നത് എത്ര ലജ്ജാകരമായ കാര്യമാണ് എന്നാണ് ഹസനുൽ ബസ്രി പറയുന്നത്. നാലാമത്തേത്, അലിം തു അന്നൽ മൗത്ത യൻതളിറുനി, ആര് തടുത്താലും തടുക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യം, മരണം എന്നെ കാത്തിരിക്കുന്നു. ഫസ്തഅദത്തു ലിയൗമിർ റഹീൽ, അതുകൊണ്ട് തന്നെ മരണത്തിന് ഞാൻ തയ്യാറാണ്. മരണത്തെ സദീരം, അതോടൊപ്പം തന്നെ സസുന്ദരം, അതുപോലെ തന്നെ ഏറ്റവും നല്ല പുഞ്ചിരിയോടുകൂടി അഭിമുഖീകരിക്കാനുള്ള ഒരു പാതയം എൻ്റെ കയ്യിലുണ്ട് എന്ന് ആ ആത്മവിശ്വാസം തീർച്ചയായും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ മരണം, അത് ഷെയ്ഖ് സുദൈസിൻ്റെതായി ഉദ്ധരിക്കപ്പെടുന്ന വളരെ രസകരമായ ഒരു ഉദ്ധരണി, ഒരു കൊറോണ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത അത് 1%, ഇന്ന് നിങ്ങൾ അതല്ലാത്ത കാരണങ്ങൾ കൊണ്ട്, 100,000 കൊണ്ട് മരിക്കാനുള്ള സാധ്യത 99%. മറ്റ് ബാക്കിയുള്ള ഏറ്റവും കൂടുതൽ സാധ്യത മറ്റ് കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് ഏത് സമയവും യാത്രയാകേണ്ടി വരുമെന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടി ഈ 4 ചെയ്യാനുള്ള കർമ്മങ്ങൾ സ്വയം ചെയ്യുക, നമുക്ക് ലഭിക്കാനുള്ള റിസ്ക്കിനെക്കുറിച്ചുള്ള വലിയ ആവലാതികൾ നമുക്കുണ്ടാകാതിരിക്കുക, അള്ളാഹുവിൻ്റെ മുന്നിൽ തെറ്റുകാരനായി താൻ പ്രത്യക്ഷപ്പെടുന്നതിൽ ലജ്ജയുണ്ടാവുക, മരണത്തെ സംബന്ധിയായി സദാസമയവും ഉറച്ച ഒരു തീരുമാനം, എപ്പോഴും മലക്കുൽ മൗത്ത് എന്ന് വിളിച്ചാൽ കൂടെ പോകാൻ തയ്യാറുള്ള ഒരു പ്രതിജ്ഞ പുതുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല ആ നിലയിൽ സന്തോഷപൂർവ്വം പഠിച്ചവനെ കണ്ടുമുട്ടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖൂൽ ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഗഫൂർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.